السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മയാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാവുന്ന ഏറ്റവും ഗുരുതരമായ ധിക്കാരമാണ് ശിർക്ക് ചെയ്യുക എന്നത്. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ മുശ്രിക്കായി മരിച്ചു കഴിഞ്ഞാൽ മറ്റ് ഏതൊരു തിന്മക്കുമില്ലാത്ത കടുത്ത ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ശിർക ലസുൽമുൻ അദീം. തീർച്ചയായും ശിർക്ക് എന്നത് ഏറ്റവും ഗുരുതരമായ പാപമാകുന്നു, ഏറ്റവും ഗുരുതരമായ അതിക്രമമാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്കു മുൻപുള്ള റസൂലുകൾക്കും നബിമാർക്കും അങ്ങേക്കും നാം വഹി നൽകിയ കാര്യത്തിൽപ്പെട്ടതാണ്, നിങ്ങളിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. എത്ര വലിയ നന്മകൾ, എത്ര ധാരാളം നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയും. ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്, ശിർക്ക് ചെയ്താൽ മതി. ശിർക്കിന്റെ ഗൗരവം കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്ത ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയത്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവൻ പിന്നീട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത്ര കഠിനമായ പാപമാണിത്. അതിനെക്കുറിച്ചാണ്, അതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് എന്താണ് ശിർക്ക് എന്നതാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, അറബിയിൽ ശിർക്ക് എന്ന പദം, അതിന്റെ അർത്ഥം പങ്കു ചേർക്കുക എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾക്ക് തുല്യനായി മറ്റൊരാളെ നിശ്ചയിക്കലാണ്. ആളുകൾ ബിസിനസിന്റെ ആവശ്യത്തിനു വേണ്ടി കമ്പനികൾ ഉണ്ടാക്കിയാൽ അതിനെ അറബിയിൽ ശരിക്ക എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ കമ്പനിയുടെ ലാഭത്തിലും അതിന്റെ നടത്തിപ്പിലും ഈ രണ്ടാളുകൾക്കും പങ്കുണ്ട്. അവർ രണ്ടുപേരും പങ്കാളികളാണ്. ശിർക്ക് എന്ന പദം പങ്കു ചേർക്കുക, തുല്യനാക്കുക, സമനാക്കുക എന്നൊക്കെയുള്ള അർത്ഥമുള്ള അറബിയിലെ പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ശിർക്ക് എന്ന് ഏറ്റവും മനോഹരമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അയ്യു ദംബി അഅ്ദം, അല്ലാഹുവിന്റെ റസൂലെ, തിന്മകളിൽ ഏറ്റവും ഗുരുതരമായ തിന്മ ഏതാണ്? നമ്മൾ ഇത്രയും കേട്ടതിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ വാക്കിൽ ശിർക്ക് എന്ന് മാത്രം പറഞ്ഞില്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ശിർക്ക് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇബ്നു മസ്ഊദ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ, അൻ തജ്അല ലില്ലാഹി നിദ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ ഒരു നിദ്ദിനെ നിശ്ചയിക്കലാണ്, അല്ലാഹുവിന് നീ ഒരു നിദ്ദിനെ നിശ്ചയിക്കലാണ്. നിദ്ദ എന്ന് പറഞ്ഞാൽ പങ്കാളി എന്നാണ്, തുല്യൻ എന്നാണ്, സമൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി, അല്ലാഹുവിന് പങ്കാളിയായി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവന് തുല്യനായി മറ്റൊരാളുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ അല്ലാഹുവിന് നീ ഒരു പങ്കാളിയെ, തുല്യനെ, സമനെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ മുസ്ഹഫിൽ ആദ്യമായി ശിർക്കിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, ശിർക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയപ്പോൾ ഉപയോഗിച്ച വാക്കും ഇതേ വാക്കാണ്. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ. നിദ് എന്ന പദത്തിന്റെ ബഹുവചനമാണത്. ഈ രണ്ട് ആയത്ത് നിങ്ങൾ പഠിച്ചാൽ, ഈ ഹദീസും ഈ ആയത്തും നിങ്ങൾ പഠിച്ചാൽ ശിർക്ക് നിങ്ങൾ പഠിച്ചു. അല്ലാഹു പറയുന്നു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമന്മാരെ നിശ്ചയിക്കരുത്. അല്ലാഹുവിന് തുല്യരായി ചില ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ വിശ്വസിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പദവിയിലേക്ക് നിങ്ങൾ ഒരാളെയും ഉയർത്തരുത്. അതാണ് ശിർക്ക് എന്ന് ഈ പറഞ്ഞ ആയത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ മഅന ശിർക്ക്, മഅന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ്, ശിർക്കിന്റെ അർത്ഥം എന്ന അധ്യായത്തിൽ ശിർക്കിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, വശിർക്കു, ശിർക്ക് എന്ന് പറഞ്ഞാൽ, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിദ്ദിനെ നിശ്ചയിക്കലാണ്, പങ്കാളിയെ നിശ്ചയിക്കലാണ്. വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ, വഹുവ അവനാകുന്നു, ഖലഖക നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വാക്ക്, ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക്, അത് റസൂലുള്ളാഹിയുടെ ഹദീസിൽ നിന്ന് എടുത്തുകൊടുത്ത വാക്കാണ്, ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീയൊരു പങ്കാളിയെ നിശ്ചയിച്ചാൽ നീ ശിർക്ക് ചെയ്തു, പിന്നെ നീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, കാലാകാലം നീ നരകത്തിൽ കിടക്കും. എത്ര നന്മകൾ ചെയ്താലും അല്ലാഹു നിന്റെ അടുക്കൽ നിന്നത് സ്വീകരിക്കുകയില്ല, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും, കാഫറായി മുഷരിക്കായി മരിക്കും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് നീ എത്തും. എന്താണ് നീ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ തിന്മ ചെയ്താൽ മതി, അതിനുമാത്രം ഗുരുതരമായ തെറ്റാണത്. قال تعالى الله سبحانه وتعالى പറയുന്നു, فلا تجعلوا لله اندادا وانتم تعلمون. നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണത്. വിശുദ്ധ ഖുർആനിൽ മുസ്ഹഫ് എടുത്തു നോക്കിയാൽ ആദ്യം കാണാൻ കഴിയുന്ന വിലക്ക്, വിരോധം ഈ പറഞ്ഞ ആയത്താണ്. ഇതിനു മുൻപ് ഖുർആനിൽ എവിടെയും ഒരു കാര്യം ചെയ്യരുത് എന്ന് കാണാൻ സാധിക്കുകയില്ല. ആദ്യമായി ഖുർആനിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആയത്തിലാണ്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കാളികളെ നിശ്ചയിക്കരുത്. സമന്മാരെ നിശ്ചയിക്കരുത്, തുല്യരെ നിശ്ചയിക്കരുത്. വീണ്ടും പറയുന്നു, വശിർക്കു, ശിർക്ക് എന്ന് പറഞ്ഞാൽ തസ്വിയത്തുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ തസ്വിയത്തു, തസ്വിയ എന്ന് പറഞ്ഞാൽ സമനാക്കലാണ്, തുല്യനാക്കലാണ്. അൽ ഖാലിഖ് സൃഷ്ടാവിനെ, ആരാണ് സൃഷ്ടാവ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവായ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബിൽ മഖ്ലൂഖ്, സൃഷ്ടിയോട് സമപ്പെടുത്തലാണ്, തുല്യപ്പെടുത്തലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതിനുള്ള തെളിവാണ് താഴെ കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ കുറിച്ച് പറഞ്ഞു, ഖാലു, നരകക്കാർ, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ പറയും, വഹും ഫീഹാ യഖ്തസിമൂൻ, അവരാ നരകത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ പറയും, തല്ലാ, അല്ലാഹു തന്നെ സത്യം, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നാം വ്യക്തമായ വഴികേടിലായിരുന്നു. നരകത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പറയുകയാണ്. ഈ ആയത്ത് നിങ്ങൾ ശരിക്കു പഠിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ തെളിവുകളും ഈ ആയത്തുകളും പഠിച്ചാൽ ശിർക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ ആയത്തിൽ അല്ലാഹു മുശ്രിക്കുകൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് പറയുകയാണ്. ആ പറയുന്നത് അല്ലാഹു എടുത്തു കൊടുക്കാൻ. അല്ലാഹു പറയുന്നു, നരകത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ അവർ പറയും, തല്ലാ, അല്ലാഹു തന്നെ സത്യം, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നമ്മൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. ഇദ് നുസവീകും ബിറബ്ബിൽ ആലമീൻ, നരകത്തിൽ അവരെ പ്രവേശിപ്പിച്ച ആളുകൾ, അവരുടെ നേതാക്കന്മാർ, അവരുടെ വിഗ്രഹങ്ങൾ, അവരാരാധിച്ച ആരാധ്യ വസ്തുക്കൾ, താഗൂത്തുകൾ, ആൾദൈവങ്ങൾ നരകത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണ്, നരകത്തിൽ പ്രവേശിക്കുന്നത് അല്ലാഹുവിനു പുറമെ ആരാധിച്ച ആളുകളും നരകത്തിൽ പ്രവേശിക്കും. അവർ ആരെയായിരുന്നോ ആരാധിച്ചിരുന്നത്, അവർ ഈ ശിർക്കിനെ അംഗീകരിച്ചവരായിരുന്നെങ്കിൽ അവരും നരകത്തിലായിരിക്കും. വിഗ്രഹങ്ങൾ നരകത്തിലുണ്ടായിരിക്കും. അല്ലാഹുവിനു പുറമെ ആരാധിക്കപ്പെട്ട ആൾ ദൈവങ്ങൾ, ഞങ്ങളെ ആരാധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ആൾ ദൈവങ്ങൾ അവർ നരകത്തിലുണ്ടായിരിക്കും. ശിർക്കിലേക്ക് ജനങ്ങളെ നയിച്ച നേതാക്കന്മാർ അവർ നരകത്തിലുണ്ടായിരിക്കും. ഇങ്ങനെ നേതാക്കന്മാരും അനുയായികളും അവരാണ് ഈ നരകത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. തർക്കിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കാണ്, ഇദ്നുസവീകും, ഞങ്ങൾ നിങ്ങളെ ശമപ്പെടുത്തിയ സന്ദർഭത്തിൽ, ഇദ്നുസവീകും ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ ശമപ്പെടുത്തിയ സന്ദർഭത്തിൽ ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. നോക്കു, നിങ്ങൾ നരകത്തിൽ അവർ പ്രവേശിച്ച സന്ദർഭത്തിൽ അവരാരാധിച്ച ആൾ ദൈവങ്ങളോട് അവർ പറയുകയാണ്, ഇതാ നിങ്ങളെ ഞങ്ങൾ ലോകങ്ങളെ പഠിച്ച റബ്ബിനോട് ശമപ്പെടുത്തി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശിർക്ക് സംഭവിച്ചത്. ലാത്തെ ആരാധിച്ചവർ, ഉസ്സയെ ആരാധിച്ചവർ, ഇബ്രാഹിം നബി ആരാധിച്ചവർ, ഇസ്മായിൽ നബി ആരാധിച്ചവർ, ഇങ്ങനെ ഈ പറഞ്ഞ ആളുകളെ ആരാധിച്ചവർ, അവർ ആ ആരാധന തൃപ്തിപ്പെട്ടവരാണ് എങ്കിൽ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആരാധനകൾ തൃപ്തിപ്പെട്ടവരല്ല, തൃപ്തിപ്പെട്ട ആളുകളാണെങ്കിൽ അവർ നരകത്തിലുണ്ടായിരിക്കും. അവരോട് ഇവർ പറയും, ഇതാ നിങ്ങളെ ഞങ്ങൾ അല്ലാഹുവിന് സമപ്പെടുത്തിയതിനാൽ ഞങ്ങളും ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അവർ പറയും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൃഷ്ടികളെ ശമപ്പെടുത്തിയാൽ അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് തുല്യരായി അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാലാണോ ശിർക്കാവുക? നിങ്ങൾ പറയുന്നു അല്ലാഹുവിനോട് തുല്യനായി, അല്ലാഹുവിനോട് സമനായി ഒരാളെ നിശ്ചയിക്കലാണ് ശിർക്ക് എന്ന്. ശരി, അപ്പോൾ അല്ലാഹുവിനെ പോലെ തന്നെ വേറെ ഒരു അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണോ ശിർക്ക് എന്ന് പറയുന്നത്? അത് ശിർക്കാണ്. പക്ഷെ അത് മാത്രമല്ല ശിർക്ക്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രം പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികൾ അവനു തുല്യനാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. കഅബയിൽ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ധാരാളക്കണക്കിന് ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചിരുന്നു. ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, ഹുബലുണ്ട്, ഷൈബയുണ്ട്. അനേകം ആരാധ്യ വസ്തുക്കളുണ്ട്. ഇബ്രാഹിം നബി ആരാധിക്കുന്നുണ്ട്, ഇസ്മായിൽ നബി ആരാധിക്കുന്നുണ്ട്. അവർക്കറിയാം ഇബ്രാഹിം നബി ഒരു മനുഷ്യനാണ്, ഇസ്മായിൽ നബി ഒരു മനുഷ്യനാണ്. ലാത്ത ഒരു വിഗ്രഹമാണ്, ഉസ്സ ഒരു മരമാണ്. ഇങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളും ആരാധ്യ വസ്തുക്കളും അള്ളാഹു പടച്ചതാണ് എന്ന് അവർക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം കഴിയുന്ന ചില കാര്യങ്ങൾ അവർക്കും കഴിയുമെന്ന് വിശ്വസിച്ചതോടുകൂടി അവർ മുശ്രിക്കുകളായി. അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല ലാത്ത അള്ളാഹുവിനെ പോലെ, പൂർണനായ അള്ളാഹുവിനെ പോലെയാണ് എന്നും ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സഹോദര ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും മുഹൈദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. എന്തിനധികം പറഞ്ഞു പറഞ്ഞു ചില ആളുകൾ ഈ പിന്നെ ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്ന ചില ആളുകൾ, ഈ അടുത്ത് അവരിൽ ചില ആളുകൾ പറഞ്ഞു ഒരാൾ ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക, അയാൾ അള്ളാഹുവിനെ പോലെയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതും ശിർക്കാവൂല, അത് ഹറാമു മാത്രമേ ആവുള്ളൂ എന്നുവരെ ചില ആളുകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പിഴവുകളിലേക്ക്, ഈ പറഞ്ഞ പിഴച്ച വാദത്തിലേക്ക് അവരെത്തിയത്? ശിർക്ക് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവൂ എന്നാണ്. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ആരും വിശ്വസിച്ചിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. അതുകൊണ്ടല്ലേ നബിമാർ റസൂലുകൾ അവരുടെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആ നബിമാർ അവരോട് അവരുടെ ജനങ്ങളോട് ചോദിച്ചത് അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അല്ല എന്റെ സമൂഹമേ, എന്റെ നാട്ടുകാരെ, അഫില്ലാഹി ശക്കുൻ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാൻ, അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സംശയമുണ്ടാകാനാണ്? നിങ്ങൾക്കറിയുന്നവനാണല്ലോ അവൻ. നോക്കൂ നിങ്ങൾ നബിമാര് പറഞ്ഞ വാക്കാണത്. അപ്പോൾ അവർക്കെല്ലാം അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന് അവർക്കറിയാം. സൂറത്തുൽ അൻകബൂത്തിലും സൂറത്തു ഹൂദിലും മറ്റനേകം സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നു വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അവയെ പടച്ചതെല്ലാം അല്ലാഹുവാൻ. പിന്നെ എങ്ങനെയാണ് അവർ വഴിതെറ്റിക്കപ്പെടുന്നത്? പിന്നെ എങ്ങനെയാണ് അവർ പിഴവിലേക്ക് എത്തുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മക്കയിലെ മുശ്രിക്കുകൾ അവർ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുമായിരുന്നു. കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പറയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത തൽബിയത്താണത്. ആരാണ് ഹജ്ജിലേക്ക് ആദ്യമായി ക്ഷണിച്ചത്? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത തൽബിയത്താണത്. പക്ഷെ ആ തൽബിയത്തിൽ പിന്നീട് ഷൈത്താൻ ചില വാക്കുകൾ കൂട്ടിക്കടത്തി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അറബികൾക്കിടയിൽ ശിർക്ക് ആദ്യമായി വന്നത് അവരുടെ തൽബിയത്തിലൂടെയാണ്. ആ തൽബിയത്തിലേക്ക് പിശാജ് ഒരു എക്സ്ട്രാ കുറച്ച് വാക്കുകൾ കൂടി ആഡ് ചെയ്തു. എന്താണ് അവർക്ക് പിശാജ് പറഞ്ഞു കൊടുത്തത്? അവർ പറഞ്ഞു അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. ഇല്ല ശരീകൻ, ഒരു പങ്കാളി ഒഴികെ. തംലികുഹു വമാ മലക, അള്ളാഹുവേ ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയവൻ നീയാണ്, നീയാണ് മാലിക്കായിട്ടുള്ളവൻ. വമാ മലക, ആ പങ്കാളിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതും നിന്റേതാണ്. അള്ളാഹുവേ അവർക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം നിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകൾ അവർ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖത്തു ഖത്തു വൈലക്കും, അവിടെ നിങ്ങൾ അവസാനിപ്പിക്കൂ, നിങ്ങൾക്ക് നാശം, ഇനി നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പറയില്ലേ. പക്ഷെ അവർ വിസമ്മതിച്ചു, അവരതിന്റെ അപ്പുറത്തേക്ക് പറയും. നോക്കൂ നിങ്ങൾ, അവർക്കും റസൂലുള്ളക്കും ഇടയിലുണ്ടായ പ്രശ്നം അല്ലെ, അവർക്കിടയിൽ അവരാരും അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരല്ല. അവരല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തിരുന്നു. അവരുടെ ഹജ്ജിന്റെ രൂപം വളരെ വികൃതമായിരുന്നെങ്കിലും അവര് ഹജ്ജ് ചെയ്തിരുന്നു. അല്ലെ, കഅബ പടുത്തുയർത്തിയ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ കഅബ പൊളിഞ്ഞു വീഴാനായപ്പോ അവരുടെ സമ്പാദ്യം ഒരു കൂട്ടി കഅബ പുതുക്കി പണിയുന്നതിനു വേണ്ടി. അങ്ങനെ അവർ നിബന്ധന വെച്ചു, കഅബ പുതുക്കി പണിയുകയാണെങ്കിൽ നമ്മൾ അതിൽ വൃത്തികെട്ട സമ്പാദ്യം ഒന്നും എടുക്കാൻ പാടില്ല, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. നോക്കണം നിങ്ങൾ, അവർ അള്ളാഹനെ പഠിച്ചിരുന്ന രൂപമാണ് അത്. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹു യുശ്രികൂൻ. അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ അവരല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. അവരുടെ കപ്പലിന് വലിയ വലിയ തിരമാലകൾ മൂടുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരല്ലാഹുവിനോട് രക്ഷ ചോദിക്കാൻ വേണ്ടി രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അവരെ ആ കപ്പലിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയാൽ അവരത് അല്ലാഹുവിൽ പങ്കുചേർക്കാൻ തുടങ്ങുന്നു. അല്ലേ, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ, അബൂജഹലിന്റെ മകനായ ഇക്രിമ, ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ, അയാൾ മുസ്ലിമായത് തന്നെ ഈ കാരണം കൊണ്ടാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ കണ്ടു കഴിഞ്ഞാൽ കൊലപ്പെടുത്താൻ കൊന്നുകളയാൻ കൽപ്പിച്ചയാളാണ് ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ. ഇക്രിമയെ നിങ്ങൾ കണ്ടെടുത്തു വെച്ചു കൊന്നുകളയണം. മക്ക റസൂലുള്ള വിജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാർക്ക് മുഴുവൻ അവിടുന്ന് സമാധാനം നൽകി, അവർക്ക് സുരക്ഷിതത്വം നൽകി. റസൂലുള്ള പറഞ്ഞു, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവരെല്ലാം നിർഭയരാണ്. അബൂ സുഫിയാൻ അദ്ദേഹം മുസ്ലിമാകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന് പരിഗണന നൽകുകയും ചെയ്തു. അബൂ സുഫിയാൻ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരെല്ലാം നിർഭയരാണ്. അത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ പേടിച്ചു, മക്കാരെല്ലാം കൂടി എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥലമില്ല. നബി, എന്റെ വീട്ടിൽ സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറമിന്റെ ഉള്ളിൽ പ്രവേശിച്ചവർ നിർഭയരാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനവന്റെ വീട്ടിൽ പ്രവേശിച്ചവൻ അവർ നിർഭയരാണ്, അവരാക്രമിക്കാൻ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ നിർഭയത്വം ലഭിക്കാതിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ. വലിയ അതിക്രമിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെടുത്തു വെച്ച് കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ ഉടനെ ഇക്രിമ മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടോടി. സിറിയയുടെ ഭാഗത്തേക്ക് പോകുന്നതിനു വേണ്ടി അദ്ദേഹം കപ്പലിൽ കയറി. കപ്പലിൽ കയറി കപ്പൽ കുറച്ചു പോയപ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരിൽ ചില ആളുകൾ പറഞ്ഞു, ഇതാ ഇനി ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് കേട്ടപ്പോൾ ഇക്രിമ പറഞ്ഞു, കടലിൽ വെച്ച് രക്ഷിക്കുന്നവൻ അള്ളാഹു ആണെങ്കിൽ പിന്നെ കരയിലും അള്ളാഹു തന്നെയല്ലേ രക്ഷിക്കേണ്ടത്, ഇത് തന്നെയാണല്ലോ മുഹമ്മദും പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു മക്കയിലേക്ക് തന്നെ വരികയാണ് മുസ്ലിമായിക്കൊണ്ട്. അബൂ ജഹലിന്റെ മകൻ മുസ്ലിമാകുന്നത് ഈ കാരണം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹു ആണ് എല്ലാത്തിനെയും പടച്ചത് എന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവരല്ലാഹുവിനോടൊപ്പം ചില ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായി പറയാറുള്ളത്, മക്കയിലെ മുശ്രിക്കുകൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കം മാത്രം എന്ന ഒരു വാക്കിന്റെ പേരിലാണ് അവർക്കിടയിലുള്ള പ്രശ്നം. ഇതാണ് മുസ്ലിമീങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം ആരാധനകൾ സമർപ്പിക്കണം. എന്നാൽ മുശ്രിക്കുകൾ പറഞ്ഞു, അള്ളാഹിനെ ആരാധിക്കാം, അവനോടൊപ്പം ചില ആൾക്കാരെ ആരാധിക്കാം. അപ്പൊ മാത്രത്തിലാണ് പ്രശ്നമുള്ളത്, അതിലാണ് തർക്കമുള്ളത്, അതിലാണ് അവരുടെ പ്രശ്നമുണ്ടായത്. അവർക്കിടയിൽ തർക്കവും യുദ്ധവും ഒക്കെ ഉണ്ടായത് ഈ മാത്രത്തിന്റെ പേരില. അതല്ലാതെ അവരെല്ലാവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല. മലക്കുകൾ ആരാധിച്ചിരുന്നവർ അക്കൂട്ടത്തിലുണ്ട്, നബിമാർ ആരാധിച്ചിരുന്നവർ അക്കൂട്ടത്തിലുണ്ട്, ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെ ആരാധിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആരാധിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവർക്കറിയാമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും പടച്ചത് എന്ന്, അവനാണ് സർവശക്തനായ റബ്ബ് എന്ന് അവർക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ചില കാര്യങ്ങൾ, അവന് മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ചിലത് അവരുടെ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമെന്ന് അവർ വിചാരിച്ചു, അവർ വിശ്വസിച്ചു. ചില ഉപകാരങ്ങൾ നേടിത്തരാൻ സാധിക്കും, ചില ഉപദ്രവങ്ങൾ തടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, അവർ യാത്ര പോയാൽ വിജനമായ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മരുഭൂമിയിലുള്ള ജിന്നുകളെ വിളിച്ച് അവർ പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാണ്? രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ആ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മരുഭൂമി നോക്കി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജിന്നുണ്ട്. അപ്പൊ ആ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ ജിന്നാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നൽകുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇങ്ങനെ അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും അവരുടേതായ നിയമങ്ങളും അവരുടേതായ വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ശിർക്കിലേക്ക് പ്രവേശിച്ചു പോയത്, അല്ലാതെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല. അപ്പോൾ സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ സൃഷ്ടികൾ അവന് തുല്യനാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതോടുകൂടി ഒരാൾക്ക് ശിർക്ക് വരും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരാൾ മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, മുഹൈദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവൻ വിശ്വസിക്കുന്നത് ഏത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും ബഗ്ദാദിൽ ജീവിച്ചിരുന്ന മുഹൈദ്ദീൻ ഷെയ്ഖ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയും അവനെ സഹായിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്ത് കാര്യം വിളിച്ചാലും അതെല്ലാം കേൾക്കാൻ കഴിയുന്നവൻ അവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനാണ് സമീഅായിട്ടുള്ളവൻ, എല്ലാം കേൾക്കുന്നവൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ കുറച്ച് അപ്പുറത്തിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതി ബോധിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കുറച്ചപ്പുറത്താണ് ഇരിക്കുന്നത്, പക്ഷെ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം അവർ റസൂലുള്ളയോട് തർക്കിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്നവൻ ആ തർക്കം കേട്ടു. ആയിഷ ബീവി ഒരു 100 മീറ്റർ അപ്പുറത്തിരിക്കുന്നുണ്ട്, അവർക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. ഔലിയാക്കന്മാരുടെ നേതാവിന്റെ അവസ്ഥയാണിത്, അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ പറയാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്ത് അവതരിപ്പിച്ചു. സൂറത്തുൽ മുജാദില അവതരിക്കുന്നത് അങ്ങനെയാണ്. قد سمع الله قول التي تجادلك في زوجها. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുന്നവളുടെ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു. ആ സൂറത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, സുബ്ഹാന മൻ വസിഅ സംഉഹുൽ അസ്വാത്, എല്ലാ ശബ്ദങ്ങളെയും വിശാലമായി ചൂഴ്ന്ന അങ്ങേയറ്റം കേൾവിയുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനായിരിക്കുന്നു. അപ്പൊ എല്ലാം കേൾക്കാൻ കഴിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നബിമാർക്ക് അതിന് സാധിക്കുകയില്ല അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ പ്രയാസങ്ങൾ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, അവിടുന്ന് അവിടുത്തെ സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അവർക്ക് അറിയിക്കാൻ സാധിച്ചിട്ടില്ല. ഖുറാഇകൾ കൊല്ലപ്പെട്ട സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഖുർആൻ പഠിച്ച ചില ഖാരിഈങ്ങളെ മദീനക്കു പുറത്തേക്ക് പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് കുറച്ചാളുകൾ, ഖുർആൻ പഠിപ്പിച്ചു നൽകാൻ ഞങ്ങളോടൊപ്പം കുറച്ച് ആളുകളെ പറഞ്ഞയക്കണമെന്ന ആവശ്യത്തിന് മറുപടിയായിക്കൊണ്ടാണ് റസൂലുള്ള അയച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ അവർ ഈ പറഞ്ഞ കാരിയങ്ങളെയും കൊണ്ട് മദീനക്കു പുറത്തേക്ക് പോയി. ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആ കാരിയങ്ങളെ മുഴുവൻ അവർ കൊന്നുകളഞ്ഞു. ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയത്, രണ്ടുപേർ. അതിലൊരാൾ വഴിക്ക് വെച്ച് മരിച്ചു. സഹാബികൾ പറയണ ആ മരിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് നീ ഞങ്ങളുടെ റസൂലിനെ അറിയിക്കണം. നോക്കണം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബിമാരിൽ അവസാനത്തെ റസൂലായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഇത് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ മാല മൗലീദുകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? മാല മൗലീദുകളിൽ പറയുന്ന വരികളിൽ ഒന്ന്, കുപ്പിക്കകത്തുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് കാണാൻ കഴിയുന്നവനാണ് മുഹയിദ്ദീൻ ഷെയ്ഖ് എന്നാൻ. ഈ 70 ഖുർആൻ പഠിച്ച കാരിയങ്ങളെ വിളിച്ചുകൊണ്ടുപോകാൻ വന്ന ശത്രുക്കൾ അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്നറിയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. ഇവിടത്തേക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് തന്റെ വീട്ടിൽ അവിടുത്തെ ഭാര്യയുടെ മനസ്സിലുള്ളത് പോലും റസൂലിനെ അറിയാൻ പറ്റുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വേദനയോടുകൂടി മാത്രം വായിക്കാൻ കഴിയുന്ന സംഭവമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെയുള്ള വ്യഭിചാരോപണം. മുനാഫിഖുകൾ മദീനയിൽ ഒന്നാകെ പ്രചരിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ സഫാൻ റളിയല്ലാഹു അൻഹുമായി വ്യഭിചരിച്ചിരിക്കുന്നു. മഅദല്ലാ, കടുത്ത വാദം അവർ മദീനയിൽ ഒന്നാകെ പ്രചരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് സുഖമില്ല, അസുഖമായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വീട്ടിൽ പോയി കാണും, സുഖമായോ എന്ന് ചോദിക്കും, മറ്റൊന്നും സംസാരിക്കുകയില്ല. റസൂലുള്ള തിരിച്ചുപോകും. ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് നബി എനിക്ക് അസുഖമായിട്ട് തിരിഞ്ഞു നോക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 40 ദിവസത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിക്കാതിരുന്നു. 40 ദിവസത്തോളം അവിടത്തേക്ക് മനസ്സിലാകുന്നില്ല അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന്. നമ്മുടെ നാട്ടിലുള്ള വലിയകളാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലോ അവർക്കിതൊക്കെ വളരെ സിമ്പിളായ കാര്യമാണ്, മനസ്സിലുള്ളത് അറിയുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കിന്റെ ആളുകൾക്കെതിരെ നമുക്ക് പറയാൻ കഴിയുന്ന തെളിവുകളിൽ ഏറ്റവും വലുത് റസൂലുള്ളാന്റെ ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക? അതുകൊണ്ട് ചരിത്രം നമ്മൾ സീറ റസൂലുള്ളയുടെ ചരിത്രം നന്നായി പഠിക്കണം. കാരണം അത് തൗഹീദ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു അല്ലാത്തവർക്ക് കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതോടുകൂടി അവന് ശിർക്ക് സംഭവിക്കും. അത് ശിർക്കിൽ പെട്ടതാണ്. അത് ഏതെങ്കിലും ഒരു കാര്യമായാൽ മതി. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ അല്ലാഹു കേൾക്കുന്നത് പോലെ ഇന്നയാൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കായി, അവൻ മുശ്രിക്കായി. അല്ലാഹു കാണുന്നത് പോലെ ഒരാൾ കാണുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കായി. മനസ്സിലായി ഈ പറഞ്ഞത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പോലെ തുല്യനായി മറ്റൊരാൾ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്, അപ്പോൾ മാത്രമേ ശിർക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയായിട്ടാണ് ഇത്രയും പറഞ്ഞത്. ശരി, ഈ പറഞ്ഞത് മാത്രമാണോ ശിർക്ക്? ശിർക്കിനെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാൻ സാധിക്കും. തൗഹീദ് നമ്മൾ പഠിച്ച സന്ദർഭത്തിൽ എന്താണോ നമ്മൾ തൗഹീദിന്റെ കാര്യത്തിൽ പഠിച്ചത് അത് ശിർക്കിന്റെ കാര്യത്തിലും ബാധകമാണ്. തൗഹീദ് പഠിച്ച സന്ദർഭത്തിൽ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, തൗഹീദ് മൂന്ന് രൂപത്തിലാണ്, അല്ലെങ്കിൽ തൗഹീദ് മൂന്ന് ഇനങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് നമ്മുടെ റബ്ബ് എന്ന് വിശ്വസിക്കലാണ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം ഏതാണ്? അല്ലാഹു മാത്രമാണ് നമ്മുടെ റബ്ബ് എന്ന് വിശ്വസിക്കലാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്
സർവ ആരാധനകൾക്കും അർഹതയുള്ളവൻ എന്നാണ് എന്ന് വിശ്വസിക്കലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനു മാത്രമാണ് പരിപൂർണമായ ഏറ്റവും അത്യുത്തമമായ നാമങ്ങളുള്ളത്, ഏറ്റവും പരിപൂർണമായ വിശേഷണങ്ങൾ ഉള്ളത്. ഇതെന്ന് വിശദീകരിച്ചതാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ശിർക്കാണ്. ഇത് ഓരോന്നോരോന്നായി നമുക്ക് പറയാം. ഒന്നാമത് നമ്മൾ പറഞ്ഞു തൗഹീദ് എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് നമ്മുടെ റബ്ബ് എന്ന് വിശ്വസിക്കലാണ്. ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിച്ചത് അള്ളാഹു മാത്രമാണ്, നമുക്ക് ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, നമ്മെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്, സർവ്വതും ഉടമപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് ആകാശ ഭൂമികൾ മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് സുബ്ഹാനഹു വതആല, എന്നാൽ അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അത് അള്ളാഹു പഠിച്ചതല്ല, അത് വേറെ ആരെങ്കിലും പഠിച്ചതാണ്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് ഇല്ലായ്മയിൽ നിന്നൊന്നും ഇല്ല, ശൂന്യതയിൽ നിന്നൊന്നിനെ പടയ്ക്കുക. ചില ആളുകൾ പറയുന്നു കണ്ടില്ലേ സ്വാമി, അയാൾ ശൂന്യതയിൽ നിന്ന് ഭസ്മം ഉണ്ടാക്കിയിരിക്കുന്നു, അയാൾ ശൂന്യതയിൽ നിന്ന് ഇതാ പിന്നെ പഴങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാനുണ്ട് ആൾക്കാർ. മാജിക് ട്രിക്കാണ്, അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത് പോലെ ആരെങ്കിലും സൃഷ്ടിക്കും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതോടുകൂടി അവന് മുശ്രിക്കായി. അല്ലാഹു ജീവൻ നൽകുന്നത് പോലെ ഒരാൾക്ക് ജീവൻ നൽകാൻ കഴിയും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കായി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കുന്നത് പോലെ ഒരാൾക്ക് മരിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദുമായി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതിക്രമിയായ ഒരു രാജാവായിരുന്നു നമ്രൂദ്. നമ്രൂദ് എന്ന രാജാവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. നമ്രൂദ് എന്ന രാജാവുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തർക്കത്തിലേർപ്പെട്ടപ്പോൾ അദ്ദേഹം ഇബ്രാഹിം നബി പറഞ്ഞു റബ്ബി അല്ലദീ യുഹി വയുമീത്. അദ്ദേഹം പറഞ്ഞു എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് ജീവൻ നൽകുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. അപ്പോൾ നമ്രൂദ് പറഞ്ഞു അന ഉഹി വ ഉമീത്, എനിക്കും ജീവൻ നൽകാനും മരിപ്പിക്കാനും സാധിക്കും. എന്നിട്ട് അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇവനെ ഞാൻ ഇത് വെറുതെ വിട്ടിരിക്കുന്നു. എന്നിട്ട് വെറുതെ നിൽക്കുന്ന ഒരാളെ വിളിച്ചു, അവനോട് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു കണ്ടില്ലേ ഞാൻ ഒരാളെ ജീവിപ്പിച്ചിരിക്കുന്നു, ഒരാളെ മരിപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേറ്റം ഹിക്മത്തുള്ളയാളായിരുന്നു, വളരെ ബുദ്ധിയുള്ളയാളായിരുന്നു അദ്ദേഹം. അതിന്റെ മേലെ തൂങ്ങിയില്ല, പിടിച്ചു തൂങ്ങിയില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് മറുപടി പറയാം, ഇയാളപ്പോ നീ ജീവൻ കൊടുത്തുവന്നല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലാത്തതിന് ജീവൻ നൽകാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് ഇതാ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അതിനെ അസ്തമിപ്പിക്കുന്നു. നീ അതിനെ കൊണ്ടുപോയി പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്ത് കാണിക്ക്. അല്ലാഹു പറയുന്നു ഫബുഹിതല്ലദീ കഫർ, ആ നിഷേധിയുടെ വായ അടഞ്ഞുപോയി, അവന് മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം കഴിയുന്ന ഒരു കാര്യം, അതിൽ അല്ലാഹു റബ്ബാണ് എന്ന് അറിയിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, അതിലേതെങ്കിലും ഒരു കാര്യം മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കായി, റുബൂബിയത്തിലുള്ള ശിർക്കാണത്. അതുപോലെ തന്നെ ഒരാൾ പറയുകയാണ് ആകാശഭൂമികൾ അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ആരെങ്കിലും പറയാൻ അല്ലാഹുവിനോടൊപ്പം മറ്റു ചിലർക്കും ആ ഉടമസ്ഥതയിൽ പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതോടുകൂടി അവൻ ശിർക്ക് ചെയ്തു. നമ്മുടെ നാട്ടിലെ മാലമൗലീദുകളിൽ മിക്കതിലും ഈ പറഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനമായ അല്ലാഹു മാത്രമാണ് നമ്മുടെ റബ്ബ് എന്നതിനെ വരെ നിഷേധിക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എനിക്ക് ഓർമ്മയില്ല മുഹീദ്ദീൻ ഷെയ്ഖാണോ അതിൽ അബ്ദുൽ ഖാദർ ജീലാനിയാണോ എന്ന്, അതിലൊരാൾ മാലമൗലീദുകളിൽ പറയപ്പെട്ട കഥകൾ ഇത് കാണാതെ പഠിക്കുന്നതാണ്, പഠിച്ചിട്ടില്ല, അവർക്ക് മൗലീദ് പാടാനറിയില്ല. അതിലുള്ള കഥകളിൽ ഒരു കഥ ഇപ്രകാരമാണ്. അബ്ദുൽ ഖാദർ അൽ ജീലാനി അദ്ദേഹം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനോട് പറഞ്ഞു, ഇതാ അല്ലാഹു നിനക്ക് 7 സ്വർഗം തരണം, എന്നാലും ഞാൻ പുറത്തിറങ്ങുള്ളൂ. അങ്ങനെ അല്ലാഹുവിനോട് വാശി പിടിച്ചു, അവസാനം ഇയാൾ പുറത്തിറങ്ങി കിട്ടണ്ടേ. അങ്ങനെ ഇയാൾക്ക് 7 സ്വർഗവും കൊടുത്തു. ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് സൂഫി തരീഖത്തുകൾ തമ്മിൽ അടി ഉണ്ടാവും. ഖാദിരിയ തരീഖത്താണോ അതല്ല ഈ പറഞ്ഞ ജീലാനി തരീഖത്താണോ ഏറ്റവും ഉത്തമം എന്നതിന് വേണ്ടിയുള്ള മത്സരമാണിത്. അങ്ങനെ മത്സരിച്ചു മത്സരിച്ചിട്ടാണ് ഈ പറഞ്ഞതൊക്കെ ഉണ്ടായത്. അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹമാണ് മുഹൈദ്ദീൻ ശേഖിനേക്കാൾ മുകളിലുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഇതാ ജീലാനിയുടെ കയ്യിലാണ് 7 സ്വർഗമുള്ളത്. അത് ജനിക്കുന്ന സമയത്ത് തന്നെ ജീലാനി ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പോൾ ജീലാനി തരീഖത്തിൽ നീ കയറിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ മാല മൗലീദുകളാണിത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്തരം മൗലീദുകൾ അർത്ഥമറിയാതെ ചൊല്ലുന്ന പല ആളുകളുമുണ്ട്. അർത്ഥമറിഞ്ഞാൽ തന്നെ ഇതൊന്നും ചിന്തിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന ശിർക്കാണ്. നീ മുസ്ലിമായി മരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല, മുശ്രിക്കായിട്ടാണ് നീ മരിക്കുക, മുർത്തദ്ദായിട്ടാണ് മരിക്കുക, കാഫിറായിട്ടാണ് മരിക്കുക എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം അവനിൽ ഉണ്ടായാൽ അത് ശിർക്കാൻ. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ റുബൂബിയത്തിലെ ശിർക്കിൽപ്പെട്ടതാണ് അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസത്തിന് കടകവിരുദ്ധമാകുന്ന ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ ഖളാ ഖദറിനെ നിഷേധിക്കുക എന്നത്. ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു വിധിച്ചതാണ്. അവന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ഒരാൾ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളും ഈ ദുനിയാവിൽ നടക്കും. ഖദറിനെ നിഷേധിച്ച ആളുകൾ പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അവന് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടോ വല്ല തെളിവുകളും തെറ്റിദ്ധരിച്ചത് കൊണ്ടോ ആണെങ്കിൽ അവനത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ ഒരാൾ ഖദറിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു തീരുമാനിക്കാത്തത് ഈ ദുനിയാവിൽ നടക്കും. അതല്ലെങ്കിൽ അവൻ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് അറിയാൻ സാധിക്കുകയില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതോടുകൂടി അവൻ റുബൂബിയത്തിൽ ശിർക്ക് ചെയ്തവനായി. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് തന്നെ വിശ്വസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പറയേണ്ടതില്ല, പ്രത്യേകം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശിർക്കിൽ തന്നെ ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയ കാര്യമാണ് ശിർക്കു തഅ്തീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെ ഇല്ല എന്ന് നിഷേധിക്കുക, നിരീശ്വരവാദം പറയാം. അത് ചില പണ്ഡിതന്മാർ ശിർക്കിൽ എണ്ണിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് തുല്യനായി വേറെയാണ് നിശ്ചയിക്കലല്ലേ, അല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ ശിർക്കാവ? ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവൻ അവനവന്റെ ബുദ്ധിയെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. അവന്റെ ആരാധ്യനാരാണ്? അവന്റെ ബുദ്ധിയാണ്. അവന്റെ ബുദ്ധിക്ക് തിരിഞ്ഞിട്ടില്ല. അവന്റെ ബുദ്ധി എന്താണോ അവനോട് പറയുന്നത് അതാണ് അവൻ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അവൻ ശിർക്കിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ശിർക്കിന്റെ ഒന്നാമത്തെ ഇനം റുബൂബിയത്തിലുള്ള ശിർക്കാണ്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ഇന്നത്തെ പലജാതി ചിന്താഗതികൾ, വിശ്വാസങ്ങൾ, കമ്മ്യൂണിസവും അതുപോലെ തന്നെ മാർക്സിസവും ഇത്തരം നിരീശ്വരവാദ ചിന്താഗതികളും പ്രസ്ഥാനങ്ങളും അത്തരം വിശ്വാസങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ഏർപ്പെടുക എന്നതുമൊക്കെ ഈ പറഞ്ഞ ശിർക്കിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. കാരണം അത് അവന്റെ തൗഹീദിന്റെ തുടക്കത്തിന് തന്നെ, അതിന്റെ ആരംഭം തന്നെ പൊളിച്ചളയും. അതാണ് റുബൂബിയത്തിലുള്ള അല്ലാഹു റബ്ബാണ് എന്നതിൽ ഒരാൾ ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ ശിർക്ക്. അതാണ് അല്ലാഹുവിനെ പോലെ പടക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നവർ എന്തെങ്കിലും ഒരു കടുമണി തൂക്കം ഒരാൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ദുറിബ മഥലുൻ ഫസ്തമിഉ ലഹ്. അല്ലയോ മനുഷ്യരെ, ഇതാ ഒരു ഉദാഹരണം പറഞ്ഞു തരാം, നിങ്ങൾ ഇതാ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെല്ലാവരും ഒരുമിച്ചാലും അവർക്ക് ഒരു ഈച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല. ചില ആളുകൾക്ക് ഇപ്പോൾ സംശയമാണ്, ശാസ്ത്രം ഇനി മുന്നോട്ട് വലുത് എവിടെ എത്തുന്ന ആർക്കറിയാ, ചിലപ്പോ ഇനി നാളെ മനുഷ്യനെ തന്നെ പഠിച്ചാലോ. ഒരിക്കലും അവർക്കതിന് സാധിക്കുകയില്ല. ഒരിക്കലും ഒരു പുതിയ സൃഷ്ടിയെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹ്. മനുഷ്യരെല്ലാം ആദ്യത്തെ മനുഷ്യർ മുതൽ അവസാനത്തെ മനുഷ്യർ വരെ, ജിന്നുകൾ ആദ്യത്തെ മുതൽ ആളുകൾ മുതൽ അവസാനത്തെ ആളുകൾ വരെ, മലക്കുകൾ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, സർവരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വെല്ലുവിളിയാണത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇൻ യസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദൂഹ്. ആ ഈച്ച അവരുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അത് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. ളഉഫ ത്വാലിബു വൽ മത്ലൂബ്. ഈച്ചയുടെ പിന്നിൽ അതിനു വേണ്ടി ഓടി നടക്കുന്ന അവനും ദുർബലനാണ്, ഈച്ചയും ദുർബലനാണ്. ഈച്ചക്കും ശക്തിയില്ല, അവനും ശക്തിയില്ല. ഈച്ച എത്ര ദുർബലനായ ജീവിയാണ് അല്ലെ. ഒരു നമ്മൾ അടിക്കുന്ന ബാറ്റിന്റെ ഉള്ളിൽ അത് പൊട്ടുകഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ചത്തുപോയി. അത്ര ചെറിയ അടി പോലും കൊള്ളാൻ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ദുർബലനായ ജീവിയാണ് ഈച്ച. അത് തട്ടിപ്പറിച്ച് എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവന് സാധിക്കൂല. ഇതിനേക്കാൾ വലിയ ദുർബലത ഇനി വേറുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവൻ സൃഷ്ടിക്കുന്നത് പോലെ ഒരാൾക്കും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അവൻ കേൾക്ക് അവൻ അധീനപ്പെടുത്തിയതുപോലെ ഒരാൾക്കും അധീനപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്ന് അയാൾ വിശ്വസിക്കണം. അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. അതിന് ഘടകവിരുദ്ധമായ കാര്യം സംഭവിച്ചാൽ ശിർക്ക് സംഭവിക്കും. രണ്ടാമത്തേത്, നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കലാണ്. സർവ ആരാധനകളും അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുകയാണ്, ഏതെങ്കിലും ഒരു ആരാധന ഒരൊറ്റ തവണ അല്ലാഹു അല്ലാത്തവർക്ക് നിർവഹിക്കാം എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. ശരിക്കായി ഏതെങ്കിലും ഒരു ആരാധന ഒരൊറ്റ തവണ, ആ ഒരു തവണ ഏതെങ്കിലും ഒരാൾക്ക് നൽകാമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുശരിക്കായി. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ ആളാരാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവിടുത്തേക്ക് സമർപ്പിക്കാനായി ഒരു ഇബാദത്ത്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ കണിക ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന് സമർപ്പിക്കാം എന്ന് വിശ്വസിച്ചാൽ അവൻ മുശരിക്കായി. മലക്കുകളിൽ ഏറ്റവും വലിയ ശ്രദ്ധനാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആരെങ്കിലും പറയാൻ ജിബ്രീലിന് ആരാധനയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ആരാധനയുടെ ഒരു ഭാഗം, നിസ്കാരത്തിന് ആദ്യത്തെ തക്ബീറിന്റെ തുടക്കം മാത്രം, അത് ജിബ്രീലിന് കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞാൽ, അത് ജിബ്രീലിന് വേണ്ടി ചെയ്യാമെന്ന് ഒരാൾ പറഞ്ഞാൽ അതോടുകൂടി മുശരിക്കായി. അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലെ. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഉസൂലു സലാസയിൽ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഫലാ യർദാ അൻ യുശ്രക ബിഹി ലാ മലക മുഖറബൻ വലാ നബിയ മുർസല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്തിൽ ഒരാൾക്കും പങ്കു ചേർക്കപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല, ഒരാൾക്കും പങ്ക് കൊടുക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നബി ആകട്ടെ മലക്കാകട്ടെ, നബിക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഔലിയാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ? തീരെ പറ്റില്ല. അതിനുള്ള തെളിവ് എന്താണ്? വിശുദ്ധ ഖുർആനിൽ കാണുന്ന അനേകം ആയത്തുകൾ അതിനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുക, അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുക, അവനിൽ ഞാൻ ഒരാൾക്കും ശിർക്ക് ചെയ്യുകയില്ല, പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ആരാധനകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു ആരാധന ഒരൊറ്റ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നത് അനുവദനീയമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെ മതി. അത് ജിന്നാകട്ടെ മലക്കാകട്ടെ നബിയാകട്ടെ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ എന്തു വസ്തുവാകട്ടെ, അതിനേതെങ്കിലും ഒരു കാര്യത്തിന് ആരാധന ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരൊറ്റ തവണ നൽകാമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ മതി, ചെയ്യേണ്ടതില്ല. വിശ്വസിച്ചാൽ തന്നെ അവൻ മുശരിക്കാവും. അപ്പൊ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ മുശരിക്കാവുന്നതിൽ സംശയമല്ല. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ. അവരെത്രയെത്ര ആരാധനകളാണ് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത്. അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു ഒരേ ഇത് പ്രാർത്ഥന അല്ല, സഹായതേട്ടമാണ്. സഹോദര, നീ നിന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. തർക്കങ്ങളിലേക്കും അനാവശ്യമായ ആവശ്യമില്ലാത്ത സംസാരത്തിലേക്കും നീ പോവാതെ നീ ചിന്തിച്ചു നോക്കുക. അള്ളാഹനെ നീ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നീ ഉപയോഗിക്കുന്ന അതേ വാക്കുകളാണ് മുഹയിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നീ ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹുവേ എന്റെ രോഗം നീ മാറ്റിത്തരണമേ എന്ന് പറയുന്ന അതേ നാവ് കൊണ്ടാണ് മുഹയിദ്ദീൻ ശൈഖ് എന്റെ രോഗം നീ മാറ്റിത്തരണേ നീ പറയുന്നത്. ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യത്യാസവും അത് രണ്ടു തമ്മിൽ കാണാനില്ല. അള്ളാഹുവേ നീ എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മുഹയിദ്ദീൻ ശൈഖ് നീ എന്റെ പ്രയാസം, നിങ്ങൾ എന്റെ പ്രയാസം നീക്കിത്തരണമേ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമോ? രണ്ടും ഒരേ വാക്കാണ്, രണ്ടും ഒരേ വാക്കുകളാണ്. സഹോദര, ദുആ എന്നത് ഇബാദത്തിലെ ഏറ്റവും മഹത്തരമായ ഇനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ദുആ അത് തന്നെയാണ് ഇബാദത്ത്. ഇബാദത്തുകൾ ഒന്നും അല്ലാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. അതിൽ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നവരെ നമുക്ക് കാണാം. ജാറങ്ങളിൽ പോയാൽ, മക്ബറകളിൽ പോയാൽ ജാറത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്ന ആളുകളെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെക്കാൾ വലുപ്പമുള്ള, ജാറത്തെക്കാൾ വലുപ്പമുള്ള, ഈ കണ്ട ഭൂമിയേക്കാൾ വലുപ്പമുള്ള സൂര്യൻ അല്ലേ, സൂര്യന്റെ അത്ര സഹായം മുഹിദ്ദീൻ ശേഖറെ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സൂര്യൻ ഭൂമി ഉണ്ടായതു മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അതുകൊണ്ട് വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു. അവർ ദിവസങ്ങൾ എണ്ണിക്കണക്കാക്കുന്നത് സൂര്യന്റെ ഉദയവും അസ്തമയവും കണക്കാക്കിക്കൊണ്ടാണ്. എത്രയോ ഉപകാരങ്ങൾ സൂര്യനെ കൊണ്ട് അവർക്കുണ്ട്, കാലങ്ങളായി അത് സഹായിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഒരു സൃഷ്ടിയാണത്. അല്ലാഹു പറയുകയാണ്, ഇന്ന ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്. മുഹിദ്ദീൻ ശൈഖിനേക്കാൾ വലുപ്പുണ്ട് സൂര്യന്, അതിനെ കൊണ്ട് ധാരാളം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാ തസ്ജുദു ലിശംസ്, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്. വലാ ലിൽഖമർ, നിങ്ങൾ ചന്ദ്രന് സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹില്ലദി ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, അവയെല്ലാം സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുന്ന ആളുകളെ കാണാം. ഷിർക്കിന്റെ രണ്ടാമത്തെ രൂപം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അതിൽപ്പെട്ടതാണ് നേർച്ച, അതിൽപ്പെട്ടതാണ് റുകൂഉ്, സുജൂദ്, അതുപോലെ തന്നെ സഹായതേട്ടം. ഇൻഷാ അള്ളാഹ് അതിന്റെ പല രൂപങ്ങളും ഈ പുസ്തകത്തിൽ നമ്മൾ വിശദീകരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് ഇതിൽ വിശദീകരിച്ച് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്കൊരാൾ നൽകിയാൽ അതോടുകൂടി അവന് ശിർക്ക് സംഭവിക്കും. ഇതാണ് ശിർക്കിന്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം പ്രത്യേകമായി ഉള്ളതാണ് എന്ന് സ്ഥിരപ്പെട്ട നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം, അല്ലാഹുവിന് അതുപോലെ, അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അതുപോലെ തന്നെ ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം പറയപ്പെട്ട ഒരു നാമം, ആ നാമം അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതാണ് അസ്മാഉ വസിഫാത്തിലുള്ള ശിർക്ക്. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഉൻ, എല്ലാം കേൾക്കുന്നവനാണ്. അങ്ങനെ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഒരാളെ സമീഉ എന്ന് വിളിക്കാം എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു പേര്, ഉദാഹരണത്തിന് അർറഹ്മാൻ എന്ന പേര്, ആ പേര് അല്ലാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, അത് പറയാമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തിന്മയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റഊഫാണ്, റഹീമാണ് എന്ന് വന്നിട്ടുണ്ടല്ലോ, അതേ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഖുർആനിലുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അല്ലാഹുവിന് പറയപ്പെട്ട പേരുകൾ റഊഫ്, റഹീം എന്നീ പേരുകൾ അല്ലാഹു അല്ലാത്ത ചില ആളുകൾക്ക് പറയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് റഊഫ്, റഹീം എന്നീ പേരുകൾ അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിനുള്ള ഉത്തരം? ഈ പറഞ്ഞ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറയുമ്പോൾ അത് അല്ലാഹുവിന് യോജിച്ച അർത്ഥത്തിലാണ്. അല്ലാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് ചേർത്തി പറയുമ്പോൾ അത് റസൂലുള്ളാഹിക്ക് യോജിച്ച അർത്ഥത്തിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും കാരുണ്യമുള്ളവനാണ്, മനുഷ്യരിൽ ഏറ്റവും സൗമ്യതയുള്ളവനാണ്, മനുഷ്യരിൽ ഏറ്റവും അനുകമ്പയുള്ളവനാണ്. അത് മനുഷ്യർക്കിടയിലാണ്. അതിനുള്ള തെളിവ് വേറെയും ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട രണ്ട് പേരുകളാണ് സമീഉം ബസീറും. എന്ന് പേരിടാം, അബ്ദുൽ ബസീർ എന്ന് പേരിടാം. ഈ രണ്ട് പേരുകൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ പേരുകളാണ്. ഈ രണ്ട് പേരുകളും മനുഷ്യർക്ക് എല്ലാവർക്കുമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നൽകിയിട്ടുണ്ട്. എവിടെയാണത് പറഞ്ഞത്? സൂറത്തുൽ ഇൻസാനിൽ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനൽ ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജഅൽനാഹു സമീഅൻ ബസീറ, മനുഷ്യനെ നാം സമീഅക്കിയിരിക്കുന്നു, ബസീറാക്കിയിരിക്കുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു സമീഅന്നുള്ളത് പോലെ മനുഷ്യൻ സമീഅന്നാണോ? അല്ല, മനുഷ്യർക്ക് കേൾവിയുണ്ട്, അതുപോലെ തന്നെ കാഴ്ചയുണ്ട്, അത്രമാത്രമേ അതിനർത്ഥമുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറയുമ്പോഴോ അവൻ സമീഅാണ് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം കേൾക്കുന്നവനാണ് എന്ന്, അവൻ ബസീറാണ് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം കാണുന്നവനാണ് എന്നാണ് അർത്ഥം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തി പറയുന്ന സന്ദർഭത്തിൽ അത് അല്ലാഹുവിന് യോജിച്ച അർത്ഥത്തിലും, സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് അവർക്ക് യോജിച്ച അർത്ഥത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അസ്മാഉ വസിഫാത്ത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പിന്നീടുള്ള ദർസുകളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, ശിർക്ക് എന്താണ് എന്ന് നമ്മൾ നന്നായി പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. ഒന്ന്, നമ്മളെ സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. രണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ശിർക്ക് എന്താണ് എന്നത് പച്ചവെള്ളം പോലെ നമ്മൾ പഠിക്കണം. അല്ലെ, പണ്ടത്തെ കാലത്ത് പിന്നെ തൗഹീദി പ്രബോധകരായിരുന്ന അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളായിരുന്നവർ, അവർക്ക് ശിർക്കുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അവരൊറ്റയ്ക്ക് മതി, ശിർക്കിന്റെ ആളുകൾക്ക് വലിയ മൂല്യരായിരിക്കും. അവൻ വന്ന് സംസാരിച്ചാൽ അവന് മറുപടി അറിയാൻ ഒരു സാധാരണക്കാരനായ തൗഹീദുള്ള ഒരാൾ മതിയാകും. അല്ലെ, അറബികൾക്കിടയിൽ പറയപ്പെട്ട ഒരു കഥയുണ്ട്, അത് ഇപ്രകാരമാണ്. അല്ലെ, ഇവിടെ നമ്മുടെ നാട്ടിലും പറയാറുണ്ട്, ആൾക്കാർ പറയും ശുഹദാക്കൾ അവർ മരിച്ചാലും ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ എന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും. പണ്ട് മുതലേ പറയാറുള്ള ന്യായീകരണമാണത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവർ, അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ആയത്ത്. ഒരിക്കൽ ശിർക്ക് ചെയ്യുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്ന ഒരാൾ ഒരു സാധാരണക്കാരനോട് ഈ ആയത്ത് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഖുർആനിൽ പറയുന്നു ശുഹദാക്കൾ മരിച്ചിട്ടില്ലാണ്, അതുകൊണ്ട് അവരോട് വിളിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സാധാരണക്കാരനായ മനുഷ്യൻ, അയാൾ പറഞ്ഞത്രേ ആ ആയത്തിന്റെ അവസാനം നീ ഒന്നുകൂടി ചോദിക്കാം. എന്താ ആയത്തിന്റെ അവസാനത്തിലുള്ളത്? ആ ആയത്തിന്റെ അവസാനത്തിലുള്ളത് വഹും യുർസഖൂൻ എന്നാണ്. വഹും യർസുഖൂൻ എന്നല്ല. എന്താ ഇതിന് രണ്ടു തമ്മിൽ വ്യത്യാസം? വഹും യുർസഖൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നു എന്നാണ്. വഹും യർസുഖൂൻ എന്ന് പറഞ്ഞാൽ അവരാണ് ഉപജീവനം നൽകുന്നത് എന്നാണ്. അള്ളാഹു പറഞ്ഞത് അവർ ഉപജീവനം നൽകുമെന്നല്ല, അള്ളാഹു ആണ് അവർക്ക് ഉപജീവനം നൽകുന്നത് എന്നാണ്. അവർക്ക് ഉപജീവനം നൽകുന്ന അള്ളാഹുവിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. സാധാരണക്കാരന്റെ ബുദ്ധിയാണ്. ശിർക്ക് നന്നായി നമ്മൾ പഠിക്കണം, പച്ചവെള്ളം പോലെ പഠിക്കണം. കടയിൽ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ സാധനം വിൽക്കുന്ന ആളാണെങ്കിൽ ആ കടയിലുള്ള പ്രത്യേക രൂപങ്ങളെ കുറിച്ച് അതിന്റെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ച് ഒക്കെ നമുക്കറിയാം. അത് ആ മോഡലാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത്ര വർഷത്തിൽ ഇറങ്ങിയതാണ് ഇങ്ങനെയാണ്, നമുക്കത് എൻസൈക്ലോപീഡിയ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും. എന്തു ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതിനേക്കാൾ ശക്തമായി തൗഹീദും ശിർക്കും നമ്മൾ പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ യാതൊരു സംശയത്തിനും ഇടവെക്കരുത്. ചില ആളുകൾ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വായിക്കും, അത് അയാൾ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ശ്രദ്ധിക്കാതെ വിടും. അതിനുള്ള മറുപടി എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയില്ല. ചിലപ്പോൾ ആ സംശയം അവന്റെ മനസ്സിൽ ഇങ്ങനെ വളരും, പിന്നീട് വളർന്ന് വളർന്ന് ചിലപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അത് പുറത്തെയാണ്. അതുകൊണ്ട് ശിർക്ക് തൗഹീദ് ഇതിൽ മുജാമലത്ത് കാണിക്കരുത്. മുജാമലത്ത് ഒരു 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 മയം കാണിക്കരുത്. അത് കൃതകൃത്യമായി എപ്പോഴും നിലനിർത്തണം. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഷിർക്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പലതവണ നമ്മൾ ഇവിടെ പറഞ്ഞ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞ വാക്ക്, അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് ഒരു ആൾ പറഞ്ഞ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യം പിടിച്ചു. ഒരു ചെറിയ വാക്കാണ് എന്ന് അവിടുന്ന് പറഞ്ഞില്ല. അങ്ങനെ എത്രയോ വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത് ശ്രദ്ധിച്ച ഒരു വാക്ക്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആളുകളിൽ ചിലർ പറയാണ്, ഇതാ ഞങ്ങളുടെ കുട്ടി സ്കൂളിലേക്ക് പോകണം, നിങ്ങളുടെ ഒക്കെ അനുഗ്രഹങ്ങൾ വേണം. ആരാണ് അനുഗ്രഹം നൽകുന്നവൻ? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അനുഗ്രഹം നൽകാൻ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹുവാണ് ബറക്കത്തുകൾ നൽകുന്നവൻ. നമുക്ക് ബറക്കത്ത് ചോദിക്കാനേ പറ്റുള്ളൂ. നോക്കൂ, തൗഹീദ് പഠിച്ച ആളുകളിൽ ചിലർ വരെ ഇതാ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്ന് പറയാൻ, ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തൗഹീദ് പഠിച്ച ആളുകൾ, തൗഹീദ് ഉള്ളവരാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്ത മുസ്ലിയാക്കന്മാരായ മറ്റു ആളുകളോട്, ശിർക്ക് ചെയ്യുന്നവരോട് തർക്കിച്ചു നിൽക്കുന്ന ആളുകൾ, അവരാണ് ഈ പറയുന്നത്, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എന്ന് പറയുന്നത്. നോക്കൂ, തൗഹീദ് മനസ്സിലാക്കാത്തത് കൊണ്ടാണത്. എവിടെയാണ് തൗഹീദ് വേർതിരിയുന്നത്, എവിടെയാണ് ശിർക്ക് വേർതിരിയുന്നത് എന്ന് വ്യക്തമായി നമ്മൾ പഠിക്കണം, അതിന്റെ തെളിവുകൾ മനസ്സിലാക്കണം. അത് നമുക്ക് എന്ത് വിഷയത്തെക്കാളും വലിയ വിഷയമായി നിലകൊള്ളണം. അതിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചയും നീക്കുപോക്കും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അങ്ങനെ ഒരു നീക്കുപോക്കുമായി മുശ്രിക്കുകൾ വന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കുന്നത്. അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്നത് അതിന്റെ പ്രസിദ്ധമായ പേരല്ല, നിങ്ങൾക്ക് അതിന്റെ പേരായി അറിയുന്ന സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂന്റെ മറ്റൊരു പേരെന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് എന്ന്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുകയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങൾ ശിർക്കത് നിങ്ങൾ എടുത്തോ, വലിയ ദീൻ എനിക്ക് എന്റെ ദീനുണ്ട്, തൗഹീദുണ്ട്. രണ്ടായി വേർതിരിച്ചു നിർത്താൻ, തൗഹീദും ശിർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയും ഒരു സൂചന പോലും ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ എത്ര കാലമായി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കുതന്ത്രത്തിന്റെ നേതാക്കന്മാർ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ശിർക്കിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന രൂപത്തിൽ ഒരു ആയത്ത് കൊടുത്താൽ അതിന്റെ തൊട്ടുമേലെയോ അതിന്റെ തൊട്ടു താഴെയോ അതല്ലെങ്കിൽ ആ ആയത്തിൽ തന്നെയോ അതിനുള്ള മറുപടി കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ആയത്ത്, ശുഹദാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ആയത്ത്, ആ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി നൽകാൻ, വഹും യുർസഖൂൻ, അവർക്ക് അല്ലാഹുവാണ് ഉപജീവനം നൽകുക. ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ശിർക്കിലേക്കൊരു സൂചന നൽകുന്നതായി. ആ ആയത്തുകൾ ശരിക്കും മനസ്സിലാക്കിയാൽ തൗഹീദിനുള്ള വ്യക്തമായ തെളിവ് ആ ആയത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ആദ്യമായി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവ് ആയി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതപ്പെട്ട ആയത്തേതാണ്, വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന അജഅൽന മിൻ ദൂനി റഹ്മാനി ആലിഹത യുഅബദൂൻ എന്ന ആയത്താണ്. ഒരു വാദപ്രതിവാദത്തിൽ ശിർക്കിന്റെ നേതൃത്വം നൽകുന്ന ഒരുത്തൻ പാരായണം ചെയ്ത ആയത്താണത്. ഇത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. എന്താണ് തെളിവ്? വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന. അയാൾ അത്ര പറഞ്ഞു നിർത്തി, പിന്നെ ബാക്കി ഓതിയില്ല. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന, നമ്മൾ മുൻപ് അയച്ച റസൂലുകളോട് നീ ചോദിക്കുക നബിയെ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളയോട് മുൻപ് കഴിഞ്ഞ നബിമാരോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതാ മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത്. ആ ആയത്തിന്റെ പൂർത്തീകരണം ഇപ്രകാരമാണ്. എന്താണ് നബിയെ നിങ്ങൾ ചോദിക്കേണ്ടത്? അജഅല്ല മിൻ ദൂനി റഹ്മാനി ആലിഹത യുഅബദൂൻ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടാൻ ഏതെങ്കിലും ഒരാൾ അവർക്ക് നാം നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുക റസൂലേ എന്ന ആയത്തിന്റെ ബാക്കി. നമുക്ക് നിങ്ങൾ അതിന്റെ തൊട്ട് ബാക്കി അങ്ങനെയാണ്, അവർക്ക് അല്ലാഹുവിന് പുറമെ ആരാധിക്കാൻ ഏതെങ്കിലും ഒരു ഇലാഹിനെ അല്ലാഹു നിശ്ചയിച്ച് നൽകിയിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക നബിയെ. അത് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഇസ്രാഇൽ മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ്, അതല്ല ചോദിക്കാനല്ല പറഞ്ഞത്. അതിലേ നമ്മൾ ചിലപ്പോൾ കുട്ടികളൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യും വേണം എന്റെ ഉമ്മയോട് ചോദിച്ചോക്ക് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയല്ല എന്നും ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നന്നായി നിങ്ങൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.